ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഉച്ചകഴിഞ്ഞ് സമാപിക്കും. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേള രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. ഇന്ന് ലോക ടെലിവിഷൻ ദിനം. ശബരിമലയിൽ ഇന്ന് തീർത്ഥാടക തിരക്ക് നിയന്ത്രണ വിധേയം. ഉച്ചവരെ 45,000 പേർ ദർശനം നടത്തി. ഏഷ്യാകപ്പ് റൈസിംഗ് സ്റ്റാർസ് 2020 യൂത്ത് ക്രിക്കറ്റിൽ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഉച്ചകഴിഞ്ഞ് സമാപിക്കും. 3 മണിവരെയാണ് പത്രിക സമർപ്പിക്കാൻ സമയം. സൂക്ഷ്മ പരിശോധന നാളെ നടത്തും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ടാകും. പാലക്കാട് നഗരസഭയിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടെ മത്സരചിത്രം തെളിഞ്ഞു. 53 സീറ്റുകളിലാണ് നഗരസഭയിൽ തെരഞ്ഞെടുപ്പ്. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
കൽപ്പാത്തി ഈസ്റ്റ് ഉൾപ്പെടെ 7 വാർഡുകളിലേക്ക് കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ നഗരസഭയിലേക്കുള്ള UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി. NDAയുടെ അവശേഷിക്കുന്ന 2 വാർഡുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. ഇന്നലെ 6 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. നഗരസഭയിൽ ഇടതുമുന്നണി മുഴുവൻ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ജില്ലയിൽ ഇന്നലെ വിവിധ തദ്ദേശ വാർഡുകളിലായി 3,271 പേർ പത്രിക സമർപ്പിച്ചു. ഇതുവരെ ആകെ 7,036 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്.
കണ്ണൂരിലും സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിയുകയാണ്. 71 ഗ്രാമപഞ്ചായത്തുകളിലും 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലും മട്ടന്നൂർ ഒഴികെ 8 നഗരസഭകളിലും കണ്ണൂർ കോർപ്പറേഷനിലുമാണ് തെരഞ്ഞെടുപ്പ്. കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും LDFും UDFും NDAയും ഇതിനകം പത്രിക നൽകിക്കഴിഞ്ഞു. ബ്ലോക്ക് ഡിവിഷനുകളിലും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും ഇന്ന് വൈകുന്നേരത്തോടെ പത്രിക സമർപ്പണം പൂർത്തിയാകും. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് വിഘാതമാകുന്ന SIR നീട്ടിവെക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. CPIയും കോൺഗ്രസും മുസ്ലിം ലീഗും SIRനെതിരെ സുപ്രീംകോടതിയിൽ പ്രത്യേകമായി ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട്. ഹർജികൾ ഒന്നിച്ചായിരിക്കും കോടതി പരിഗണിക്കുക. 20th G20 നേതാക്കളുടെ ഉച്ചകോടി സുപ്രധാന ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വസുധൈവ കുടുംബകം, ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നീ ദർശനത്തിന് അനുസൃതമായി രാഷ്ട്രത്തിന്റെ കാഴ്ചപ്പാട് ഉച്ചകോടിയിൽ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ആഫ്രിക്കയിലെ ആദ്യത്തെ G20 ഉച്ചകോടി ആയതിനാൽ ഏറെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കുമെന്ന് ജോഹന്നാസ്ബർഗ് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഛത്തീസ്ഗഡിലെ അംബികാപുരിയിൽ ജൻജാതീയ ഗൌരവ് ദിവസ് സമാപന ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ഗോത്ര സമുദായങ്ങളിലെ സ്വാതന്ത്ര്യസമര സേനാനികളെയും സമരനായകരെയും രാഷ്ട്രപതി ആദരിക്കും. ഡൽഹിയിലെ ചുവപ്പുകോട്ട കാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഫരീദാബാദിലെ അൽഫലാഹ് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കുന്നതിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. 2 പോലീസ് കമ്മീഷണർമാർ, 1 ഇൻസ്പെക്ടർ, 2 സബ് ഇൻസ്പെക്ടർമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷിക്കുക. സംഭവവുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിലെ ചില ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണം. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേള രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. ഏറെ പ്രതീക്ഷയോടെ ആസ്വാദകലോകം കാത്തിരിക്കുന്ന മാസ്റ്റർ ക്ലാസിക്കുകൾ പനാജിയിലെ കലാ അക്കാദമിയിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ L. മുരുകനും വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയ സെക്രട്ടറി സഞ്ജയ് ജാജുവും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് മുസാഫർ അലിയും പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ ഗമൻ, ഉമ്രജാൻ എന്നീ സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും. ബംഗ്ലാദേശിലെ ധാക്കയ്ക്ക് സമീപം പുലർച്ചെ സാമാന്യം ശക്തമായ ഭൂചലനമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 5.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവസ്ഥാനം ധാക്ക നഗരത്തിന് 10 കിലോമീറ്റർ താഴ്ചയിലാണ്. കൊൽക്കത്ത ഉൾപ്പെടെ പശ്ചിമബംഗാളിലെ ചില ജില്ലകളിലും നേരിയ ചലനം അനുഭവപ്പെട്ടു. ഇന്ന് ലോക ടെലിവിഷൻ ദിനം. പൊതുജനാഭിപ്രായ രൂപീകരണത്തിലും വിദ്യാഭ്യാസം നൽകുന്നതിലും ആശയവിനിമയവും ആഗോളധാരണയും വളർത്തുന്നതിലും പ്രമുഖ പങ്കുവഹിക്കുന്ന മാധ്യമം എന്ന നിലയിൽ ടെലിവിഷന്റെ പ്രാധാന്യം അംഗീകരിക്കുന്നതിനാണ് ദിനാചരണം. 1996 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച പ്രമേയത്തിലൂടെയാണ് നവംബർ 21 ലോക ടെലിവിഷൻ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ ടെലിവിഷൻ ശൃംഖല 23 കോടി വീടുകളിലെ 90 കോടി ആളുകളിൽ എത്തുന്നുണ്ടെന്നാണ് കണക്ക്. തിരുവനന്തപുരം ഉൾപ്പെടെ ആകാശവാണി ദൂരദർശൻ കേന്ദ്രങ്ങളിൽ കോപ്പി എഡിറ്റർമാരുടെ 1 വർഷത്തെ കരാർ നിയമനത്തിന് പ്രസാർഭാരതി അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം ദൂരദർശനിൽ രണ്ടൊഴിവും ആകാശവാണിയിൽ ഒരൊഴിവുമുണ്ട്. ബിരുദവും മുഖ്യധാരാ മാധ്യമങ്ങളിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ജേർണലിസം ബിരുദമോ PG ഡിപ്ലോമയോ നേടിയവർക്കും അപേക്ഷിക്കാം. മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരിക്കണം. 35 വയസ്സാണ് അപേക്ഷകരുടെ പ്രായപരിധി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ശബരിമലയിൽ ഇന്ന് തീർത്ഥാടക തിരക്ക് നിയന്ത്രണ വിധേയമാണ്. രാവിലെ നട തുറന്നതു മുതൽ 7 മണിക്കൂർ സമയത്ത് 45,000-ൽ അധികം പേരാണ് ദർശനം നടത്തിയത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയുള്ള പോലീസ് നിയന്ത്രണങ്ങൾ തുടരുകയാണ്. രാവിലെ മലകയറിയ ഭക്തർക്ക് 4 മണിക്കൂർ വരെ നിയന്ത്രണത്തിന്റെ ഭാഗമായി പല സ്ഥലങ്ങളിൽ കാത്തുനിൽക്കേണ്ടതായി വരുന്നുണ്ടെങ്കിലും ദർശനം ലഭിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 3 മുതൽ രാവിലെ 11 വരെയുള്ള കണക്ക് പ്രകാരം 39,779 പേർ വെർച്വൽ ക്യൂ വഴിയും 4,889 പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം നടത്തി. തിരക്ക് നിയന്ത്രണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10:30 പമ്പയിൽ അവലോകന യോഗം ചേരുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സ്പോട്ട് ബുക്കിംഗ് 24 വരെ 50,000 കുറച്ചിട്ടുള്ളതിനാൽ നിലയ്ക്കൽ, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിൽ മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നത്.
ശബരിമലയിൽ മണ്ഡല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നാളെ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും. ഭക്തർക്ക് കൂടുതൽ സൌകര്യം ലഭ്യമാക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കാനാണ് യോഗം. സ്പോട്ട് ബുക്കിംഗ് 5,000 ചുരുക്കിയത് തിങ്കളാഴ്ച വരെ തുടരും. ഏഷ്യാകപ്പ് റൈസിംഗ് സ്റ്റാർസ് 2020 യൂത്ത് ക്രിക്കറ്റിൽ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 ഇന്ത്യ എ ടീം ബംഗ്ലാദേശ് എ ടീമിനെ നേരിടും. രാത്രി 8 രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ എ ടീം ശ്രീലങ്ക എ ടീമുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ രാവിലെ 9 ഗോഹട്ടിയിൽ ആരംഭിക്കും. പരിക്കിനെ തുടർന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ കളിക്കില്ലെന്നാണ് റിപ്പോർട്ട്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തിരുവനന്തപുരം കൊമ്പൻസ് തൃശൂർ മാജിക് എഫ് സിയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. മുൻ MLA PV അൻവറിന്റെ മലപ്പുറം ഒതായിയിലെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് തുടരുന്നു. 7 മണിയോടെയാണ് ED സംഘം അൻവറിന്റെ വീട്ടിലെത്തിയത്. ഡ്രൈവർ സിയാദ് ഉൾപ്പെടെ അൻവറിന്റെ സഹായികളുടെ വീട്ടിലും ED സംഘം എത്തിയിട്ടുണ്ട്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് അൻവർ 12 കോടി രൂപ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ നേരത്തെ വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു. ഈ രേഖകൾ ED ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. തിരുവനന്തപുരം ഭീമാപ്പള്ളി ഉറൂസിന് നാളെ തുടക്കമാകും. അടുത്ത മാസം 2 വരെയാണ് ഉറൂസ്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
നാളെ രാവിലെ 11 ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് എസ് അബ്ദുൾ ജബ്ബാറും വൈസ് പ്രസിഡന്റ് ഹലീലു റഹ്മാനും ചേർന്ന് പതാക ഉയർത്തുന്നതോടെ ഈ വർഷത്തെ ഭീമാപ്പള്ളി ഉറൂസിന് തുടക്കമാകും. ആദ്യ ദിവസത്തെ കൂട്ടപ്രാർത്ഥനയ്ക്ക് ഭീമാപ്പള്ളി ചീഫ് ഇമാം അൽ ഹാഫിസ് കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി, ഡോക്ടർ സയ്യിദ് ഷിഹാബുദ്ദീൻ, അഖ്ദൽ മുത്തന്നൂർ തങ്ങൾ എന്നിവർ നേതൃത്വം നൽകും. തുടർന്ന് ഈ മാസം 23 മുതൽ December 1 പ്രഭാഷണ പരമ്പര നടക്കും. December 2 രാവിലെ 6 ഖത്മുൽ ഖുറാൻ തമാമും തുടർന്ന് നേർച്ച വിതരണവും അന്നദാനവും ഉണ്ടാകും. ഭീമാപ്പള്ളി ഉറൂസിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. സുരക്ഷയ്ക്കായി പോലീസ് സേനയെ വിന്യസിക്കും. വൈദ്യുതി, കുടിവെള്ളം, വൈദ്യസഹായം, അഗ്നിരക്ഷാ സേനയുടെ സേവനം എന്നിവ ഉറപ്പുവരുത്തും. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാകും ഉറൂസ് നടത്തുക. ഉറൂസിനോടനുബന്ധിച്ച് KSRTC പ്രത്യേക സർവീസും നടത്തും.
തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. നെടുമങ്ങാട് ഇരഞ്ചിയം സ്വദേശി 26-കാരിയാണ് മരിച്ചത്. 40 ദിവസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ 5 ആഴ്ചയായി തുടരുന്ന റിലേ നിരാഹാരത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും OP തിയറി ക്ലാസുകളും ബഹിഷ്കരിക്കും. ഡോക്ടർമാരുടെ സംഘടനയായ KGMCTA നേതൃത്വത്തിലാണ് സമരം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദയം തുറക്കാതെ അയോർട്ടിക് വാൽവ് 13-ാമതും വിജയകരമായി മാറ്റിവെച്ചു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച മെഡിക്കൽ കോളേജിലെ മുഴുവൻ ടീമംഗങ്ങളെയും മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഉച്ചകഴിഞ്ഞ് സമാപിക്കും. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേള 2-ാം ദിവസത്തിലേക്ക് കടന്നു. ഇന്ന് ലോക ടെലിവിഷൻ ദിനം. ശബരിമലയിൽ ഇന്ന് തീർത്ഥാടക തിരക്ക് നിയന്ത്രണ വിധേയം. ഉച്ചവരെ 45,000-ൽ അധികം പേർ ദർശനം നടത്തി. ഏഷ്യാകപ്പ് റൈസിംഗ് സ്റ്റാർസ് 2020 യൂത്ത് ക്രിക്കറ്റിൽ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.